ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ഇന്ന് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. BJPയുടെ നേട്ടത്തിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ പരിശോധന നടത്തി മുന്നോട്ടു പോകുമെന്ന് LDF. സമാധാനത്തിന്റെ മാർഗമാണ് വികസിത ഭാരതത്തിന് വഴിയൊരുക്കുകയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഹൈദരാബാദിൽ നിറഞ്ഞ കാണികൾക്ക് മുൻപിൽ പന്ത് തട്ടി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. കൊൽക്കത്തയിലെ അനിഷ്ട സംഭവങ്ങളിൽ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ച് പശ്ചിമബംഗാൾ സർക്കാർ. ലോക സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് ജേതാക്കൾ, ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുള്ള ദേശീയ ചിത്രരചന മത്സര വിജയികൾ എന്നിവരെ രാഷ്ട്രപതി അനുമോദിക്കും. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഊർജ്ജ കാര്യക്ഷമതയിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനുമായി എല്ലാ വർഷവും December 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൽ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ജോർദാനിലെ ഹാഷ്മൈറ്റിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75th വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 16 ശ്രീ മോദി എത്യോപ്യയിലെത്തും. തുടർന്ന് ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. രാഷ്ട്രീയ, സാമ്പത്തിക, തന്ത്രപര മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 6 കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണം ഉറപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDFിൽ നിന്നും NDA പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് LDFിന് മുന്നിലെത്താനായത്. വിശദാംശങ്ങളിലേക്ക്.
തിരഞ്ഞെടുപ്പ് നടന്ന 86 നഗരസഭകളിൽ 54 UDFന് മുന്നേറാനായത്. LDF 28 NDA 2 നഗരസഭകളിലും മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമെത്തി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDFന് ഒപ്പം നിന്നപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF മുന്നേറ്റമുണ്ടാക്കി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 UDFും 63 ബ്ലോക്കുകളിൽ LDFുമാണ് മുന്നിലെത്തിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDFനാണ് മുന്നേറ്റം. LDF 340 NDA 26 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നിലെത്തി. NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. UDFൽ വിശ്വാസമർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവാദ്യമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടി സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണത്തിനുവേണ്ടി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നീക്കം ചെയ്യാത്ത പ്രചാരണ സാമഗ്രികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ ചെലവ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കി അവരുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,77,30,000 കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിതരണം ചെയ്ത ഫോമുകളുടെ 99.57% ഇത്. ഫോമുകൾ മടക്കി നൽകാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നക്സലിസം ആർക്കും ഗുണം ചെയ്യില്ലെന്നും മറിച്ച് സമാധാനത്തിന്റെ മാർഗമാണ് വികസനത്തിന് വഴിയൊരുക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ നടന്ന ബസ്തർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 March 31 രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തിന്റെ പാലങ്ങളാണ് പോസ്റ്റ്മാൻമാരെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. അവർ കത്തുകൾ മാത്രമല്ല ബാങ്കിംഗ്, ഇൻഷുറൻസ്, സർക്കാർ സേവനങ്ങൾ എന്നിവ ഇന്ത്യയിലെ ഓരോ വീടുകളിലും എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോലാപൂരിൽ നടന്ന ഗ്രാമീൺ ഡാക് സേവക് സമ്മേളനത്തിൽ ഗോവ, പൂനെ മേഖലകളിൽ നിന്നുള്ള 6,000 ഗ്രാമീൺ ഡാക് സേവക് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നതിലും രാജ്യത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നിർണായക പങ്കാണ് ഡാക് സേവകർക്കുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല സംബന്ധിച്ച മത്സ്യബന്ധന ചട്ടങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളതായും ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന പ്രവേശന അനുമതി ഉപയോഗിച്ച് നിയമപരമായി മത്സ്യബന്ധനം നടത്താൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. മത്സ്യബന്ധന വകുപ്പ് ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ബംഗാരം ദ്വീപിൽ സംഘടിപ്പിച്ച നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തുടനീളമുള്ള പ്രമുഖ നിക്ഷേപകരും സംരംഭകരും പങ്കെടുത്ത യോഗത്തിൽ ട്യൂണ മത്സ്യബന്ധനം, കടൽപായൽ കൃഷി, ആഴക്കടൽ മത്സ്യബന്ധനം, അലങ്കാര മത്സ്യബന്ധനം എന്നിവ ചർച്ചയായി. കേന്ദ്ര സഹമന്ത്രിമാരായ SP സിംഗ് ബാഗേൽ, ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെ നിരവധി വിശിഷ്ട അതിഥികൾ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്തു. ശബരിമല സന്നിധാനത്ത് ഭക്തർക്കിടയിലേക്ക് ട്രാക്ടർ പാഞ്ഞുകയറി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് ഭക്തർക്കിടയിലേക്ക് ഇടിച്ചുകയറിയത്. കനത്ത മഴയെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും മലയാള മനോരമ തിരുവനന്തപുരം സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായ ജി വിനോദ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇന്ന് രാവിലെ കുമാരപുരത്തെ വീട്ടിലും ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബിലും മലയാള മനോരമ ഓഫീസിലും പൊതുദർശനമുണ്ടാകും. സംസ്കാരം വൈകിട്ട് ശാന്തി കവാടത്തിൽ നടക്കും. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3rd ദിനമായ ഇന്ന് തലസ്ഥാനത്തെ 11 തിയേറ്ററുകളിലായി 71 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രശസ്ത ചിലിയൻ ചലച്ചിത്രകാരൻ പാബ്ലോ ലറൈൻ നയിക്കുന്ന മാസ്റ്റർ ക്ലാസ് സെഷൻ ഉച്ചയ്ക്ക് 2:30 മുതൽ നിള തിയേറ്ററിൽ നടക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ അബ്ദുറഹ്മാൻ സിസാക്കോയുടെ ടിംബക്തു നിള തിയേറ്ററിൽ രാവിലെ 11:45 പ്രദർശിപ്പിക്കും. സുവർണ ചകോരത്തിനായി മത്സരിക്കുന്ന 14 ചിത്രങ്ങളിൽ 7 സിനിമകളുടെ ആദ്യ പ്രദർശനവുമുണ്ട്. ഏഴിമലയിൽ സമാപിച്ച അഡ്മിറൽ കപ്പിനായുള്ള 14th പായ്വഞ്ചിയോട്ട മത്സരത്തിൽ 1-2 സ്ഥാനം നേടി ഇന്ത്യൻ ടീമുകൾ. പോളണ്ടിനാണ് 3rd സ്ഥാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിക്ക് 1rd സ്ഥാനവും നാഷണൽ ഡിഫൻസ് അക്കാദമിക്ക് 2rd സ്ഥാനവും ലഭിച്ചു. INA കേഡറ്റുമാരായ ഇന്ദു ശങ്കർ, ഹിമാംശു, NDA കേഡറ്റുമാരായ അമൻ, കാർത്തികേയൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. വ്യക്തിഗത പുരുഷവിഭാഗത്തിൽ ഇറ്റലിയുടെ മാക്സിയും വനിതാ വിഭാഗത്തിൽ റഷ്യയുടെ പോളിനായും 1rd സ്ഥാനം നേടി. ഇന്ത്യ ഉൾപ്പെടെ 31 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ ട്രോഫി കൈമാറി. നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന അഡ്മിറൽ കപ്പ് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇന്നലെ രാത്രി ഹൈദരാബാദിലെത്തിയ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഉപ്പലിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കാണികൾക്ക് മുൻപിൽ പന്ത് തട്ടി. ഗോഡ് കപ്പ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പങ്കെടുത്തു. പരിപാടിയുടെ അവസാനം നടന്ന സമ്മാനദാന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു. കൊൽക്കത്തയിൽ ലയണൽ മെസ്സി പങ്കെടുത്ത പരിപാടിയുടെ സംഘാടകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ്. മെസ്സി സഹതാരങ്ങളായ സുവാരസ്, ഡിപോൾ എന്നിവർക്കൊപ്പം ഇന്നലെയാണ് കൊൽക്കത്തയിലെത്തിയത്. പ്രിയതാരത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നാരോപിച്ച് ആരാധകർ സ്റ്റേഡിയത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അതിനിടെ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി മുൻ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സമിതിക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി രൂപം നൽകി. വിഷയത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും ടിക്കറ്റെടുത്തവർക്ക് പണം തിരികെ കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇന്ന് ചെന്നൈയിൽ നടക്കുന്ന ലോക സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഈജിപ്തിനെ 3-0 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഇന്ന് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. BJPയുടെ നേട്ടത്തിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പരിശോധന നടത്തി മുന്നോട്ട് പോകുമെന്ന് LDF. സമാധാനത്തിന് മാർഗമാണ് വികസിത ഭാരതത്തിന് വഴിയൊരുക്കുകയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഹൈദരാബാദിൽ നിറഞ്ഞ കാണികൾക്ക് മുൻപിൽ പന്ത് തട്ടി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. കൊൽക്കത്തയിലെ അനിഷ്ട സംഭവങ്ങളിൽ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ച് പശ്ചിമബംഗാൾ സർക്കാർ. ലോക സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.